ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, നമ്മൾ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് നല്ലൊരു ആശയവിനിമയം ചെയ്യുന്ന ഒരാളായി മാറാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു ചോദ്യം എന്നെ കൊണ്ട് എത്തിച്ചത് സൂപ്പർ കമ്മ്യൂണിക്കേറ്റർ എന്നുള്ളൊരു പുസ്തകത്തിലാണ്. ചാൾസ് ഡിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് ഹാബിറ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വിചാരിച്ചു. അതിന് മുമ്പേ വന്ന ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യേണ്ട. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇതിനെന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചോദ്യങ്ങളൊന്ന്, എൻ്റെ വീഡിയോസിൻ്റെ ആ നീളം, അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു. വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം, വീഡിയോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയം ഞാൻ ചിലവാക്കേണ്ടി വരും. ഇതെൻ്റെ ഒരു വരുമാന മാർഗ്ഗമല്ല. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും ഉള്ള മനസ്സിലാക്കി ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിൽ ഞാൻ തുമ്മി എന്നിരിക്കും, ഞാൻ ബബ്ബടിച്ച് നിന്നിരിക്കും, ഞാൻ ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ഒന്ന് പോസ് ചെയ്തു നിന്നിരിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഇതും ഉണ്ടാവുക. വീഡിയോ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും അതിനെ ഒരു പ്രസൻറ്റബിൾ ആക്കാനും വേണ്ടിയിട്ട് ഉള്ള സമയം കളയാൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അത്. അപ്പം വീഡിയോസ് എല്ലാം കുറച്ച് നീളമുള്ളതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജൈൽ മലയാളി എന്നുള്ള പോഡ്കാസ്റ്റ് ഉണ്ട്, സ്പോട്ടിഫൈയിൽ കേൾക്കാം. അങ്ങനെ പോഡ്കാസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ പോഡ്കാസ്റ്റിൽ കേൾക്കാം, ആപ്പിൾ പോഡ്കാസ്റ്റിൽ കേൾക്കാം, അജൈൽ മലയാളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ മുഖം കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടൻറ്റ് ഉപയോഗിക്കാം. കാരണം പോഡ്കാസ്റ്റ് ആകുന്ന സമയത്ത് 10-20-30 മിനിറ്റ് ഒന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരാൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ധാരാളം വായിക്കാറുണ്ട്, അതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളത് ചോദിച്ചു. ഞാൻ ധാരാളം സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുന്നൊരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കാറില്ല. പക്ഷേ ധാരാളം ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചും ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ ആൾക്കാർ എഴുതുന്നത് ഞാൻ വായിക്കാറുണ്ട്. സെൽഫ് ഹെൽപ്പും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ആൾക്കാർ ഈ മോട്ടിവേഷണൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകളുണ്ട്, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ, ഇതിനുള്ള 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ്, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, പർപ്പസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള 10 സ്റ്റെപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചാറ്റ് GPT-നോട് ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസിന്, അങ്ങനെ ഒരു 10 സ്റ്റെപ്പിലൊന്നും ഒരു സാധനം ചെയ്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനത്തെ പുസ്തകങ്ങൾ ഗുണമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു മോട്ടിവേഷൻ വീഡിയോയ്ക്ക് ശേഷം വേറൊരു മോട്ടിവേഷൻ വീഡിയോ, 30 സെക്കൻഡിൻ്റെ 90 സെക്കൻഡിൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഒന്നിന് ശേഷം ഒന്നായി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളായിട്ടൊരു ആക്ഷൻ എടുക്കാണ്ട് വെറും സെൽഫ് ഹെൽപ്പ് ബുക്കും മോട്ടിവേഷൻ ബുക്കും വായിച്ചത് കൊണ്ടോ അത് അങ്ങനത്തെ വീഡിയോ കേട്ടത് കൊണ്ടോ യാതൊരു ഗുണമില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ഒന്നും വായിക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണത് വായിക്കുന്നത്. പക്ഷേ അതൊരു മോട്ടിവേഷന് പകരം അതൊരു അഡിക്ഷനായി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ചാനലിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അത്ര സമയം എടുക്കും ആൾക്കാർക്ക് ഇത് കാണാനും അതിനെപ്പറ്റി ആലോചിക്കാനും ഒക്കെ തന്നെ. സോ എല്ലാ ആഴ്ചയൊന്നും ഇതിലൊരു വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വരാം. ചില ആൾക്കാർ ഇപ്പോൾ താഴത്ത് കമൻറ്റ് ചെയ്യും, 3 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇയാൾ ആൾ ശരിക്കും തുടങ്ങുന്നുള്ളൂ വർത്തമാനം എന്നുള്ളത്. ധാരാളം തിരക്കുള്ള ആൾക്കാർ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും. ഇത്രയൊക്കെ തിരക്ക് വീഡിയോയിലുണ്ടെങ്കിൽ, ശരിക്കും ജീവിതത്തിലുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒഴിവാക്കിയിട്ട് ജോലിയിലും വായനയിലും ഒക്കെ ആയിട്ട് ജീവിതം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ശരി. എനിവേ, സൂപ്പർ കമ്മ്യൂണിക്കേറ്റർ. എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഞാനൊരു ഗംഭീര കമ്മ്യൂണിക്കേറ്ററാണത്. അത് പല പല പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി അല്ല എന്നുള്ളത്. എനിക്കിഷ്ടപ്പെട്ട അതിൽ എനിക്ക് മനസ്സിൽ തട്ടിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് ഹാബിറ്റ് ഇസ് എ സിമിലർലി ഗുഡ് ബുക്ക്. ഒരു പുസ്തകം കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, വർക്ക് സ്മാർട്ടർ എന്നൊരിയാണ്. ഞാനത് വായിച്ചിട്ടില്ല, പക്ഷേ അതും നല്ല പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇറ്റ് ഈസ് എ ലേണിംഗ് കോൺവെർസേഷൻ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ്. നമ്മളൊരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതൊരു ലേണിംഗ് കോൺവെർസേഷൻ ആക്കണം. അതായത് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആവണമെന്നുള്ളത്. സ്റ്റീവൻ കോവി എന്നുള്ള ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ എന്നൊക്കെയാണ്, 7 Habits of Highly Influential People എന്നുള്ള പുസ്തകം എഴുതിയ സ്റ്റീവൻ കോവി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് കേൾക്കുന്നതിനും പകരം നമ്മൾ അയാളോട് അടുത്തത് എന്താ നമ്മൾ പറയേണ്ടത് എന്നുള്ള ആലോചിക്കുകയാണെന്നുള്ളത്. കാരണം നമ്മൾ ഒരാളുമായിട്ടുള്ള കോൺവെർസേഷൻ നമ്മൾക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെയൊക്കെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടി. കാരണം എത്രയോ കോൺവെർസേഷൻസിൽ ഞാനെന്തോ ഭയങ്കരനാണെന്നുള്ള രീതിയിൽ ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ് ചില ടോക്സിലൊക്കെ. പക്ഷെ അതേമാതിരി തന്നെ ചില കോൺവെർസേഷൻസ് ഞാൻ ഒരു ഒരു ഡിസൈപ്പിൾ, ഒരു ഒരു മെന്റി, അല്ലെങ്കിൽ ഒരു പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള ചില കോൺവെർസേഷൻസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ബിക്കം ബെറ്റർ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി വെരി വാലിഡ് പോയിന്റ്. ഒരു കോൺവെർസേഷൻ, ഓരോ സംഭാഷണങ്ങളിലും മൂന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ആയിട്ട് ഇയാൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, വാട്ട് ഇസ് ദിസ് റിയലി അബൌട്ട് എന്നുള്ളതാണ്. എന്താണ് ഈ കോൺവെർസേഷൻ? ഇപ്പം നമ്മളൊരാളായിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ആ സംസാരം, എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഇസ് ഇറ്റ് റിയലി അബൌട്ട് എന്നുള്ളത്. അതെന്താന്ന് പറഞ്ഞൊരു ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റാണ് അത്ര. അതായത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളൊരാളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ അവസാനം ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണോ, അല്ലെ പ്രോജക്റ്റ് ശരിക്കും പോകുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു 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 ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റിലാണ് നമ്മളുണ്ടാവുക. ഒരു 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 ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ. വേറൊന്ന്, ഹൗ ഡു വി ഫീൽ എന്നുള്ളത്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഹൗ ഡു വി ഫീൽ, നമ്മളുടെ നമുക്ക് എന്താണ് തോന്നുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണ്, ഒരു ഇമോഷണൽ മൈൻഡ് സെറ്റിൽ ഉള്ളൊരു സംഭവം. ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റ്, ഇമോഷൻ മൈൻഡ് സെറ്റ്. പിന്നെ ഒന്ന്, ഹൂ ആർ വി എന്നുള്ളത്, നമ്മൾ സോഷ്യൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആരാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാധനം, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അയാളുടെ മെൻറ്ററാണോ, നമ്മൾ അയാളുടെ മെൻറ്റിയാണോ, നമ്മൾ അയാളുടെ ടീച്ചറാണോ, നമ്മൾ അയാളുടെ ബോസാണോ, നമ്മൾ അയാളുടെ സുഹൃത്താണോ, നമ്മളുടെ അയാളുടെ പിയറാണോ, നമ്മൾ ആരാണ് എന്നുള്ളത് ആ കോൺവെർസേഷനിൽ വളരെ റിലവൻ്റ് ആണെന്നുള്ളത്. അപ്പം ഒരു ആളുമായി സംസാരിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റാണോ, നമ്മളുടെ ഇമോഷണൽ മൈൻഡ് സെറ്റാണോ, നമ്മളുടെ സോഷ്യൽ മൈൻഡ് സെറ്റാണോ. ഇതിൽ ഒരാൾ ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റിലും വേറൊരാൾ ഇമോഷണൽ മൈൻഡ് സെറ്റിലും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാധ്യതകൾ കുറവാണുള്ളത്. രണ്ടുപേരും ഒരേ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ രീതിയിലല്ലെങ്കിലും ഒരാൾക്ക് മറ്റൊരാളുടെ മൈൻഡ് സെറ്റ് എന്താണ്, അയാൾ ഈ കോൺവെർസേഷനിൽ നിന്നും കോൺവെർസേഷനെ കാണുന്നത് ഒരു ഇമോഷണൽ കോൺവെർസേഷൻ ആയിട്ടാണോ, ഒരു ഹൂ ആം ഐ കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ആണോ, അതോ വാട്ട് ഇസ് ദിസ് കോൺവെർസേഷൻ റിയലി അബൌട്ട്, ഞാനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഒരു ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റിൽ ഒരാൾ ഒരു കോൺവെർസേഷനിലേക്ക് കിടക്കുകയാണ് ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള. ആ സമയത്ത് അവിടെ ഇമോഷണലായിട്ട് ആ പ്രോജക്റ്റിൽ അങ്ങനെ ഓൻ ശരിയായില്ല, ഇത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇമോഷണൽ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കാരണം അവിടെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ആ കോൺവെർസേഷനെ കാണുന്നത്, ആ കോൺവെർസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പുസ്തകം വായിച്ചിട്ട് എനിക്കത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷേ കോൺവെർസേഷൻസുകളിൽ ഇങ്ങനെ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ, മറ്റാൾ ഏത് മൈൻഡ് സെറ്റിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഇഫ് യു ലിസൺ ടു സംവൺസ് ട്രൂത്ത് ആൻഡ് ഇഫ് യു പുട്ട് യുവർ ട്രൂത്ത് നെക്സ്റ്റ് ടു ഇറ്റ്, യു മൈറ്റ് റീച്ച് ദം. നമ്മളൊരു ഒരു ഒരു സംഭാഷണത്തിൽ നമ്മൾ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തുകയാണ് അല്ലേ. ആ സംഭാഷണത്തിൻ്റെ അവസാനം അയാൾ നമ്മളുടെ അടുത്തേക്കും നമ്മൾ അയാളുടെ അടുത്തേക്കും എത്തുകയാണ്. അതിനിവർ പറയുന്ന ഭയങ്കരത, നമ്മൾ ഒരാളുടെ സത്യം, ഒരാളുടെ ട്രൂത്ത്, അയാളുടെ പേഴ്സ്പെക്റ്റീവ്, അയാളുടെ വീക്ഷണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ സത്യം മനസ്സിലാക്കിയിട്ട് അതിനടുത്ത് നമ്മളുടെ സത്യം, ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കി അതിനടുത്ത് നമ്മളുടെ പേഴ്സ്പെക്റ്റീവും വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ എത്താൻ സാധ്യതയുണ്ട്. വി ക്യാൻ റീച്ച് ദം എന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ലോകത്ത് ഇപ്പോൾ ഒരു കമൻറ്റ് ഒരാൾ ഇട്ടു, പലപ്പോഴും ഞാനൊക്കെ ആ കമൻറ്റിന് റിയാക്ട് ചെയ്യുക, ആ കമൻറ്റിനെ പറ്റി ആലോചിച്ച് പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ, അപ്പം തന്നെ അതിന് വേണ്ടി റെസ്പോൺസ് കൊടുക്കുക. അവിടെ നമുക്ക് അയാളുടെ സത്യം മനസ്സിലാക്കാനോ അതിൻ്റെ കൂടെ നമ്മളുടെ സത്യം വെക്കാനോ അത് രണ്ടും കൂടി താരതമ്യപ്പെടുത്താനോ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സമയമില്ല, അത് പറ്റുന്നുമില്ല എന്നുള്ളതാണ്. അത് നമ്മളുടെ ഒരു വലിയൊരു പരാജയമായിട്ട് എനിക്കൊക്കെ എൻ്റേതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ലോങ് കോൺവെർസേഷൻസ് വെക്കുക എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ലോങ് ആവാനുള്ള കാരണം. കാരണം ഞാൻ പറയുന്നത് മുഴുവനായിട്ട് ഒരാൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് മുഴുവനായി കേൾക്കണ്ട. ശരിയാണ്, ചില സമയത്ത് ഞാൻ ഭയങ്കര ആവർത്തന വിരസത വരുന്നുണ്ട്, അതെൻ്റെ ഒരു കഴിവുകേടാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസിപ്രോക്സിറ്റി. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു ഒരു ഒരാളെ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവാതെ പോകുന്നുണ്ട്. ഇപ്പം ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ അയാളെ മനസ്സിലാക്കാനും അയാളുടെ തോട്ട്സ് മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം അയാളെ എൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻസോട് കൂടിയിട്ട് അയാളെ അയാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എടുക്കുക. അപ്പോൾ അതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ് അവർ ചെയ്തു. അവർ 200 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരൊരു 36 ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ ഈ 200 ആൾക്കാർ അവരുമായി കണക്ട് ചെയ്ത് സംസാരിച്ച് 36 ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ആൾക്കാരുമായിട്ട് അവർ ഭയങ്കര കണക്ഷൻ വന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ പോലും നമ്മളുടെ നോർമൽ കോൺവെർസേഷനിൽ നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളൊരു സംഭാഷണത്തിലേക്ക് വരുന്ന ഇതിലും ഒക്കെ എല്ലാം അറിയാം എന്നുള്ളൊരു ധാരണയിലാണ്. ആർക്കും ഒരു ചോദ്യം ചോദിക്കാനില്ല, എല്ലാവർക്കും ഉത്തരം പറയാനും സ്റ്റേറ്റ്മെൻറ് പറയാനും വേണ്ടി മാത്രമുള്ളൊരു സംഭവമായിട്ട് മാറുന്നു. സോ ദാറ്റ് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 36 ചോദ്യങ്ങൾ തന്നെ വേണമെന്നില്ല, പക്ഷെ നമുക്ക് ഒരാൾ പറയുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അയാളുടെ കൂടുതൽ പ്രോബ് ചെയ്യും അല്ലേ, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി 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 ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് അപ്രോച്ചിങ് ആൻഡ് ഐ തിങ്ക് അത് ഭയങ്കര രസമായി തോന്നി. പിന്നുള്ളത് ഹൗ അവർ ഐഡൻറ്റിറ്റി ഇമ്പാക്ട്സ് അവർ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് കോളേജിലുള്ള ഒരാളോടാണോ, നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒരു കൊളീഗിനോടാണോ, ഒരു വളരെ നമ്മളുടെ കമ്പനിയിൽ വളരെ ടോപ്പിൽ നിൽക്കുന്നൊരു സീനിയർ മാനേജറായിട്ടുള്ള ഒരാളാണോ, എക്സിക്യൂട്ടീവായിട്ട് ഒരാളാണോ, അല്ലെങ്കിൽ നമ്മൾ തീരെ അപരിചിതനായിട്ടുള്ള ഒരാളാണോ, നമ്മളുടെ സൊസൈറ്റിയിലെ പൊസിഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഭയങ്കര ഒരു പെഡസ്റ്റലിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളെക്കാട്ടും താഴെയാണ് സമൂഹത്തിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി നമ്മളെ ബാധിക്കുന്നുണ്ടോ. പിന്നെ അതേമാതിരി ഞാനൊരു മലയാളിയാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി, ഞാനൊരു പ്രൊഫഷണലാണ് എന്നുള്ള ഐഡൻറ്റിറ്റി, ഞാനൊരു ഞാനൊരു പുരുഷനാണ് എന്നുള്ള ഐഡൻറ്റിറ്റി, ഞാനൊരു അച്ഛനാണ് അമ്മയാണ്, ഇങ്ങനെ പല പല ഐഡൻറ്റിറ്റീസും നമ്മളെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില ടോപ്പിക്കുകളിൽ ഞാനൊരു അച്ഛനായി സംസാരിക്കുമ്പോൾ, ചില ടോപ്പിക്കുകളിൽ ഞാൻ മകനായി സംസാരിക്കുമ്പോൾ, ഞാനൊരു ഭർത്താവായി സംസാരിക്കുമ്പോൾ, ഞാനൊരു മനുഷ്യനായി സംസാരിക്കും, ഇങ്ങനെ അങ്ങനെ പല പല ഐഡൻറ്റിറ്റിയിൽ നമ്മൾ എൻ്റെ ആശയവിനിമയങ്ങളെ, എൻ്റെ കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അത് നമുക്ക് മാറ്റാൻ പറ്റുമെന്നെനിക്ക് അറിഞ്ഞോ, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ തന്നെ അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു സംഭവമായിരിക്കാം മതി. സോ ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. പക്ഷേ പല സാധനങ്ങളും നമ്മൾ മാറ്റുക എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു സംഭവമാണ് ഞാൻ അതിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഹിയറിങ് ഇമോഷൻസ് നോ വൺ സേസ്. പലപ്പോഴും നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇമോഷൻ ഉണ്ടാവും, നമ്മൾ പറയുന്നില്ല, എനിക്ക് വിഷമമുണ്ടെന്ന് പറയുന്നില്ല, എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നില്ല. ചില സമയത്ത് നമ്മളുടെ ഭാഷയിൽ, നമ്മളുടെ സംസാര രീതിയിൽ ഒക്കെ ഇത് എവിഡൻ്റ് ആയിരിക്കാൻ മതി. ഇപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ പറയും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പോക്കർ ഫേസ് എന്ന് പറയുന്ന സാധനം, അതായത് എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് മുഖത്ത് കാണും, സന്തോഷം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു സംസാരത്തിൽ വരുന്ന സമയത്ത്, അപ്പോൾ ഞാനിത് വളരെ ഓപ്പണായിട്ട് ആൾക്കാർ പറയും, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒളിപ്പിച്ച് വെക്കാൻ, ഇത് തുറന്ന് പറഞ്ഞു പോകും, എൻ്റെ മുഖത്ത് ചിലപ്പം വരും. അപ്പോൾ എൻ്റെ ബോസിൻ്റെ ബോസായിട്ടുള്ള എന്തോ ഒരു സംസാരത്തിലൂടെ എന്തോ ഒരു സംസാരിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബോസിനോട് പറഞ്ഞു, ആ വിനോദ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി തോന്നുന്നുള്ളത്. അയാൾ എന്നോട് ചോദിച്ചു, ആ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയി, ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ഈ പോക്കർ ഫേസ് പറ്റില്ലല്ലേ ഇത് ആൾക്ക് അറിയാണ്ട രീതിയിൽ, ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വളരെ തുറന്ന് ഇതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ആലോചിക്കാം, ഒരു സ്വയം വിമർശനം വരുമ്പോൾ എന്തിന് ഞാൻ ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യമുണ്ട്, അത് ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ തോന്നാം. എന്നെക്കാളും പക്വതയുള്ള ഒരാളായിരുന്നു അവർ എന്നുള്ളത് കൊണ്ട് അവർക്ക് എൻ്റെ ഇറിറ്റേഷൻ അതൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയില്ല. ചില ആൾക്കാർക്ക് പറയാം, ഹാ ഞാൻ എന്നോട് റിപ്പോർട്ട് ചെയ്യുന്ന ആളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവനാ നീ, എൻ്റെ 2 ലെവൽ താഴെയാണ്, എന്നിട്ട് നീ ഞാൻ പറയുന്നതിന് ഇറിറ്റേഷൻ ആണോ എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷേ ഓഫീസുകളിൽ വളരെ മെച്ചുവറായിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇൻ വൺ വേ ഐ എം വെരി ഹാപ്പി ദാറ്റ് ദ പീപ്പിൾ ദാറ്റ് ഐ വർക്ക് വിത്ത് ആർ പ്രിറ്റി മെച്ചുവർഡ്. വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കമ്പനിയിലുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല, അത് ഏത് കമ്പനിയിലും ഉണ്ടാവില്ല. പക്ഷെ അവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഉപാധികളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഐ മേക്ക് ദം മൈ സ്പെസിമെൻസ് ഫോർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. എൻ്റെ ബാഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇറിറ്റേഷൻ ഒരു സംഭവമാണ് എൻ്റെ ബാഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പീരിയൻസ്. മറ്റൊരാൾ എന്താണ് ചിന്തിക്കുന്നത്, മറ്റൊരാൾക്ക് പറയാനൊരു അവസരം കൊടുക്കാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ചില സമയത്ത് ഇതൊക്കെ വളരെ രക്തമായി അലിഞ്ഞു ചേർന്ന ചില സ്വഭാവങ്ങളായതുകൊണ്ട് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അതൊക്കെയാണ് ഈ പുസ്തകം വായിച്ചിട്ട് ശരിയാവും എന്നുള്ളൊരു ശ്രമം നടക്കുന്നത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെങ്ങനെ എങ്ങനെ ഒരു എടുത്ത് പറയാനുള്ളൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എല്ലാ കമ്മ്യൂണിക്കേഷനും എല്ലാ ആശയവിനിമയങ്ങളും നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് നമുക്ക് പിന്നെ തോന്നും. പക്ഷെ ചില സമയത്ത് ആൾക്കാരുമായിട്ട് എസ്പെഷ്യലി ഞാൻ ലിസണർ ആവുന്ന സമയത്ത്, അതാണ് എൻ്റെ എനിക്ക് ഞാൻ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായി എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ആശയവിനിമയ സംഭാഷണങ്ങളിലല്ല, ഞാൻ കൂടുതലും കേൾക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്ത സംഭാഷണങ്ങളിലാണ് എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ കുറേ വർത്തമാനം പറഞ്ഞ് ഒരാളെ കണ്ട് സമർത്ഥിച്ച് ഇതാക്കി എടുക്കുന്നതിൽ ഞാനൊരു നല്ല കമ്മ്യൂണിക്കേറ്ററാണെന്നുള്ളത് എനിക്ക് എന്നെപ്പറ്റി വലിയ മതിപ്പൊന്നും തോന്നിയിട്ടില്ല. സോ വെൻ ഐ ഹാവ് ലിസൺഡ്, വെൻ ഐ ഹാവ് ആസ്ക് ക്വസ്റ്റ്യൻ, വെൻ ഐ ഹാവ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അവിടെയാണ് എനിക്ക് ഞാൻ എന്നോട് തന്നെ ചില മതിപ്പൊക്കെ തോന്നിയിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ ലിസണിങ് പ്രോബ്ലം എന്നുള്ളൊരു സംഭവമാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ലിസണിങ് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. നിങ്ങളിത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് ലിസണിങ് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം. ലിസണിങ് തന്നെ ചെവി കേൾക്കണില്ല എന്നുള്ളതല്ല, നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നില്ല എന്നുള്ളത്. അത് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഇറ്റ്സ് നോട്ട് ഗോൺ ബി എ വെരി ലോങ് വീഡിയോ ദിസ് ടൈം. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരാൾ പറയുമ്പോൾ അയാളൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് അല്ലേ, അയാളുടെ അനുഭവങ്ങൾ, അയാൾ ലോകത്തെ മനസ്സിലാക്കുന്ന രീതി ഇതൊക്കെ വെച്ചിട്ടാണ് അയാളൊരു കാര്യം പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ അതേ രീതിയിലെടുക്കാതെ നമ്മളുടെ വീക്ഷണം കൊണ്ട് നമ്മളുടെ ലോകത്തെക്കുറിച്ചുള്ളത് തന്നെ നമ്മളുടെ അനുഭവം കൊണ്ട് അതിനെ നമ്മൾ നമ്മളുടെ രീതിയിൽ മാറ്റിയിട്ടാണ് നമ്മളത് കേട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഭയങ്കരമായിട്ടുണ്ടാവും. നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഒഴിവാക്കാൻ പലപ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ടോക്ക് ലെസ് ആൻഡ് സോറി ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കളയില്ല കേട്ടോ, അതിനൊന്നും സമയമില്ല എന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ലിസൺ ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം നമ്മൾ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാം എന്നുള്ളത് ഇതൊക്കെ കുറേ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് നമ്മളുടെ മുകളിൽ തന്നെ സർജറി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത്ര വർഷമായിട്ടും ഐ തിങ്ക് ദെർ ഹാവ് ബീൻ സം കേസസ്. ഞാനിപ്പോൾ ഒരു കോച്ചാവുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസിലൊരാളെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ ഹയർ ചെയ്തപ്പം ഒരു ഗോ ടു പേഴ്സൺ ആയിട്ട് നിങ്ങളെ തോന്നുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്നുള്ളത് ഓഫീസിലൊരു നല്ല കാര്യമെന്ന് പറഞ്ഞതിനോട്. കാരണം എൻ്റെ റോളിൽ വളരെ ആവശ്യമുള്ളൊരു സംഭവം. അതായത് ഒന്ന് നമുക്ക് സമയമുണ്ട്, നമ്മളുടെ അടുത്ത് ആൾക്കാർ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയില്ല, അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്, നമ്മളുടെ ചില സജഷൻസ് അവർക്ക് കൊടുക്കും, നമ്മളുടെ സജഷൻസ് അവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓവർ ദ ഇയേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം മതി ഇന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ചില നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ ആൾക്കാർ പറയണ അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് ഒക്കെ വരും എനിക്ക് വിനോദിന് ഒരു 10 മിനിറ്റ് ഉണ്ടാവുമോ, എനിക്കൊരു കാര്യം സംസാരിക്കണം എന്ന് പറയും ഓഫീസിൽ നിന്ന് ആരെങ്കിലും നമ്മളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വിളിക്കുമ്പോൾ അവരവരുടെ ചില പ്രശ്നങ്ങൾ, അവർക്ക് ഓഫീസിൽ നടക്കുന്ന അവർ വേറെ ചില ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യും. ആ സമയത്ത് ഓ നിനക്കെന്താ അങ്ങനെ പ്രശ്നം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യാം, എനിക്കതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോൺവെർസേഷൻ മുന്നോട്ട് നീങ്ങില്ല. പക്ഷേ അവരുടെ യു ഷുഡ് ഹാവ് എംപതി, യു ഷുഡ് ഹാവ് അവർ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമവും കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബിൽ. ഒരൊറ്റ സംഭാഷണത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് സൂപ്പർ കമ്മ്യൂണിക്കേറ്റർ ആവുക എന്നുള്ളതല്ല, ആൾക്കാരിലൊരു ജെന്യുവിൻ ഇൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് വി വിൽ ബി ഓൾ ബെറ്റർ കമ്മ്യൂണിക്കേറ്റേഴ്സ്, സൂപ്പർ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്നുള്ളതാണ്. എന്തായാലും പുസ്തകം വായിക്കുക, ചാൾസ് ഡിക്കിൻ്റെ സൂപ്പർ കമ്മ്യൂണിക്കേറ്റർ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു വുഡ് സബ്സ്ക്രൈബ് എന്ന് മാത്രമല്ല നിങ്ങൾ ഇത് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും കൂടെ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പോഡ്കാസ്റ്റ് ആയിട്ട് കേൾക്കാൻ ഞാൻ പറഞ്ഞ പോലെ സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് ഓർ യൂട്യൂബ് പോഡ്കാസ്റ്റോ വോട്ടവ് യു ക്യാൻ ലിസൺ ദെയർ യൂട്യൂബ് മ്യൂസിക്കിൽ അമേസോണിൻ്റെ ഓഡിബിളിൽ കേൾക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊരു അറ്റ് അജൈൽ മലയാളി എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ആക്റ്റീവായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം പലപ്പോഴും 30 സെക്കൻഡ് കൊണ്ടും 1 മിനിറ്റ് കൊണ്ടും ഒക്കെ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക്. അത് എൻ്റെ ഒരു കഴിവുകേടാണ്, അത് ശ്രമിക്കണം. ബട്ട് പലപ്പോഴും 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. നബനങ്ങനെ ആക്കാം.